بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. കഴിഞ്ഞ ആഴ്ചയിലെ ദിവസത്തിൽ നാം ആരംഭിച്ച അബൂ ഇസ്ഹാം അൽ ഇൽബീജി റഹിമഹുള്ളയുടെ പ്രശസ്തമായ അത്താഇയ എന്ന കവിത, അതിലെ 13 ബൈറ്റുകളാണ് കഴിഞ്ഞ ദിവസത്തിൽ നാം വിശദീകരിച്ചു. നാം മനസ്സിലാക്കിയതുപോലെ എൽമ നേടുന്നതിന്റെ പ്രാധാന്യം, അതുപോലെ പാപങ്ങൾ ഒഴിവാക്കുന്നതിന്റെ, ദുനിയാവിനോടുള്ള വിരക്തി, ഇതുപോലെയുള്ള വിഷയങ്ങളാണ് ഈ നമ്മിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നാം അവസാനിപ്പിച്ചത് എൽമ ഒരു കവൻ എടുക്കാൻ സാധിക്കാത്ത ഉദിയാണത്, ഏത് സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ ഭാരം കുറഞ്ഞതാണ്, അത് ചിലവഴിക്കുമ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ചിലവഴിക്കാതെ മറ്റുള്ളവർക്ക് എഴുതി പഠിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ അത് കുറയുകയും ചെയ്യും, ഉള്ള ഇത് നഷ്ടപ്പെടുകയും ചെയ്യും എന്ന ഇതുവരെയാണ് നാം പറഞ്ഞത്. പക്ഷെ അവ അതിന്റെ അടുത്ത ചില പൈസകൾ ولا الهاك عن انيق روم ولا قدر بزينتها كلتا وعلمنا محتوم അതിനെതിന്റെ പ്രാധാന്യം എല്ലാം പറഞ്ഞതിനു ശേഷം അതിന്റെ ഓരോ മഹത്വങ്ങളായിട്ട് പറയുകയാണ്. അതിൽ നാദിം റഹ്മഹു ആദ്യം പറയുന്നത് ഫലം ഖദ്ദുക്ത മിൻ ഹൽവാ ദുഅമ നീ എങ്ങാനും ആ ഇൽമിന്റെ മാധുര്യം, അതിന്റെ മാധുര്യം, അതിന്റെ ആ രുചി നീ ഒന്ന് ആസ്വദിച്ചിരുന്നെങ്കിൽ നീ ആ തഅല്ലുമിനെ, ഇൽമ് നേടുന്നതിനെ തെരഞ്ഞെടുക്കുമായിരുന്നു. വജ്തഹജ്ജ, അതിൽ നീ അതിയായി പരിശ്രമിക്കുമായിരുന്നു. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ കാര്യത്തിനും നമുക്ക് ലഭിക്കുന്ന ഒരാസ്വാദനവും സന്തോഷവും എല്ലാം ഉണ്ടാകും. ഒരു കാര്യം നമുക്ക് നല്ല ആസ്വാദനം നൽകുന്ന, അല്ലെങ്കിൽ നാം അധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ അതിനുവേണ്ടി നാം സമയം ചെലവഴിക്കും, പരിശ്രമിക്കും. ഒരു മനുഷ്യന്റെ എല്ലാ ചലനത്തിന്റെയും അടിസ്ഥാനം ഹുബ്ബാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവന്റെ ശരീരം ചലിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനം ഹുബ്ബാണ്. ഒരു കാര്യത്തിനോടൊന്നും ഇഷ്ടമായി അവൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. കൈപ്പുള്ള മരുന്ന് കുടിക്കുന്ന പോലെ രോഗം മാറുന്ന ഇഷ്ടം, അതിനു വേണ്ടിയിട്ട് കൈപ്പുള്ള മരുന്ന് അവൻ കുടിക്കും. അപ്പോ ഈ എഴുതിനോടുള്ള ഹെബുണ്ടായിട്ട് എഴുതിന്റെ മാധുര്യം ഒന്ന് ആസ്വദിച്ചിരുന്നെങ്കിൽ, എഴുതിനൊരു മാധുര്യമുണ്ട്, അത് നാം ഭക്ഷണത്തിൽ രുചിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പറഞ്ഞത് കാണാം, ദാഖ തഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ വബി മുഹമ്മദ് റസൂല. ആരാണോ അല്ലാഹുവിനെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുമായിട്ട് തൃപ്തിപ്പെടുന്നത്, അവനതാ ഈമാനിന്റെ മാധുര്യം രുചിച്ചിരിക്കുന്നു, ആസ്വദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിലാണ്. ഈമാനിന്റെ ഒരു മാധുര്യം വേറെയും ഹദീസുകളിൽ കാണാം.
ثلاث من كن فيه وجد بهن حلاوة الإيمان മൂന്ന് കാര്യങ്ങൾ ആരെയാണോ ഉള്ളത് അവനത് ഈമാനിന്റെ മാധുര്യം അവൻ കണ്ടെത്തിയിട്ടുണ്ട്, അവനത് ആസ്വദിച്ചിട്ടുണ്ട്. മറ്റെന്തിനേക്കാളും അള്ളാഹുവും റസൂലുമാണ് അവൻ ഏറ്റവും ഇഷ്ടമുള്ളതാകുന്നത്. അവനൊരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. പോന്നിട്ട് പിന്നീട് കുഫറിലേക്ക് മടങ്ങുക എന്നുള്ളത് തീയിലേക്ക് എറിയുന്നത് പോലെ വെറുക്കുകയും ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കും. അപ്പൊ ഈമാനിന്റെ മാധുര്യമുണ്ട്, അതുപോലെ തന്നെ എഴുതിനൊരു മാധുര്യമുണ്ട്. എഴുതി നേടുമ്പോൾ ഒരടിമ മനസ്സിലാക്കുന്ന അവൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്, അത് മറ്റെന്തിനേക്കാളും വലുതാണ്. ദുനിയാവിലെ മറ്റുള്ള എന്ത് ആസ്വാദനത്തിനേക്കാളും വലുതായിരിക്കും അത്. മനുഷ്യൻ അനുഭവിക്കുന്ന ആസ്വാദനം പ്രധാനമായും മൂന്ന് തരത്തിലാണ്. മൂന്ന് തരത്തിലുള്ള ആസ്വാദനങ്ങളാണ് മനുഷ്യനുണ്ടാവുക. ഒന്ന്, ജഡതിയായിട്ടുള്ള ശരീരം ആസ്വദിക്കുന്ന ആസ്വാദനങ്ങൾ, ഭക്ഷണം, വെള്ളം, ശാരീരിക ബന്ധം ഇനയുമായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ, അത് ശരീരം അനുഭവിക്കുന്ന ആസ്വാദന. പക്ഷെ അതൊരിക്കലും മനുഷ്യന്റെ പൂർണ്ണതയെ അറിയിക്കുന്നില്ല. ഒരാൾ കുറെ ഭക്ഷണമുണ്ട്, കുറെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ കുറെ കാര്യമാരുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു മനുഷ്യനാകുന്നില്ല. കാരണം പിന്നെ അത് മൃഗങ്ങളും മനുഷ്യനും ഒരുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ തവഹുമിയായിട്ടുള്ള ആസ്വാദനം, തോന്നലിന്റെ ആസ്വാദനം. അതായത് ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ, പ്രശസ്തി ഉണ്ടാകുമ്പോൾ, അങ്ങനെ ആളുകൾ നമ്മളെ പറ്റി നല്ല രീതിയിൽ പറയുമ്പോൾ, ആളുകൾ നമ്മളെ ബഹുമാനിക്കുമ്പോൾ, ഈ അവസ്ഥയിൽ നമുക്ക് ഉണ്ടാവുന്ന ആസ്വാദനം, അത് തവഹുമിയായിട്ടുള്ള ആസ്വാദനം പറയും. ഇതും മനുഷ്യന്റെ പൂർണ്ണതയെ അറിയിക്കുന്നില്ല. മൂന്നാമത്തെ ആസ്വാദനം നഫ്സി ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ആസ്വാദനം. അതൊരുപാട് സൽഗുണങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. നല്ല ഔദാര്യശീലം, സത്യസന്ധത, അതുപോലെ തന്നെ കഴിവ്, അങ്ങനെയുള്ള നല്ല ഗുണങ്ങളിലൂടെ മാത്രം ലഭിക്കുന്നത്. ഈ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനെ അറിയിക്കുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി മാത്രമാകുമ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണമായ ആസ്വാദനം അവൻ അനുഭവിക്കും. ഇതാണ് മനുഷ്യന്റെ ആസ്വാദനങ്ങളുടെ മൂന്നിനങ്ങൾ. ഇതിൽ മൂന്നാമത്തെ ആസ്വാദനം നാം പറഞ്ഞത് അത് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇൽമിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് ഉണ്ടാകും, അത് അവന് വലിയ ആസ്വാദനം ലഭിക്കും. മറ്റെല്ലാം അതിനു മുമ്പ് പറഞ്ഞ രണ്ട് ആസ്വാദനങ്ങൾ ഇല്ലെങ്കിലും ഇതിലവൻ അതീവ തൃപ്തനായിരുന്നു, തൃപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് ശരീരത്തിന് റാഹത്ത് കൊടുത്തുകൊണ്ട് ഇൽമ് ലഭിക്കപ്പെടുകയില്ല. ശരീരത്തിന് എല്ലാവിധ സൗഖ്യവും എല്ലാവിധ ആസ്വാദനവും നൽകിക്കൊണ്ട് ഇൽമ് ലഭിക്കില്ല. ഇൽമ് നേടുമ്പോൾ ചിലപ്പോൾ ഭക്ഷണങ്ങൾ കുറയും, ചിലപ്പോൾ ഉറക്കം കുറയും, മറ്റു ചില ആസ്വാദനങ്ങൾ കുറയും. ഈ രീതിയിലാണ് നമുക്ക് ഇൽമ് നേടാൻ സാധിക്കുക. അഥവാ ഒരു തുല്ലാബ് എന്ന് പറയുമ്പോൾ, ത്വാലിബ് എന്ന് പറയുമ്പോൾ അവന്റെ അവസ്ഥയാണത്. അതുപോലെ തന്നെ മുൻഗാമികളിൽപ്പെട്ട അന്നമുറുബ്നു ശുമൈൽ റഹിമഹുള്ള പറഞ്ഞതിനാണ് ഒരു മനുഷ്യൻ ഇൽമിന്റെ മാധുര്യം കണ്ടെത്തുകയില്ല അവൻ വിശക്കുന്നത് വരെ. അഥവാ ഇൽമ് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന നിലയിൽ ഭക്ഷണത്തിന്റെ കുറവ് കാരണമൊക്കെ വിശപ്പ് അനുഭവിക്കുന്നത് വരെ, എന്നിട്ട് അവിടെ നിർത്തിയില്ല. ആ ഇൽമിൽ മുഴുകിക്കൊണ്ട് അവന്റെ വിശപ്പിനെ അവൻ മറക്കുന്ന അവസ്ഥയിലെത്തുന്നത് വരെ. കാരണം അത്ര ആസ്വാദനമായിരിക്കും എഴുതി. നമ്മളൊന്ന് ആലോചിച്ചോക്കി, നല്ല വിശപ്പുള്ള സമയത്ത് നമുക്ക് നല്ല രുചിയുള്ള ഭക്ഷണം അത് കൊണ്ടുവന്ന് ലഭിച്ചു വരിക. വിശപ്പുള്ള സമയത്ത് അത്ര രുചിയില്ലാത്ത ഭക്ഷണം പോലെ നമുക്ക് എന്ത് തോന്നും? നല്ല രുചിയുള്ളതായിരിക്കും, നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടിയതാണ്. അതിനേക്കാൾ ആസ്വാദനമായിരിക്കും എഴുതി നേടുമ്പോൾ ഒരു പുതിയ എഴുതി നമുക്ക് കിട്ടുമ്പോൾ, ഒരു കിതാബ് പുതിയ കിതാബ് വായിക്കുമ്പോൾ, ഒരു പുതിയ എഴുതിനെ കുറിച്ച് അവൾ പഠിക്കുമ്പോൾ, ഒരു പള്ളിനെ കുറിച്ച് അറിയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ചൊരു കാര്യം അറിയുമ്പോൾ, ദീനിന്റെ ശരിയാക്കിന്റെ ഒരു നിയമത്തെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ആസ്വാദനം അത്ര വലുതായിരിക്കും. ഇനി അത് അറിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പറയാറില്ല, നീ തീർച്ചയായിട്ടും നീ എഴുതി നേടുന്നതിനെ തെരഞ്ഞെടുക്കും. അറിവ് നേടാൻ വേണ്ടി നീ തെരഞ്ഞെടുക്കും, അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കും. എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും അതിനു വേണ്ടി കഠിന പരിശ്രമം നടത്തും. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഇഷ്ടപ്പെടുന്ന ആശിക്കായിട്ടുള്ള ഒരാളോട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, അവന് എല്ലിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ മറ്റേതൊരാൾ അവൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതായിരുന്നു, അതിനേക്കാൾ ആഴത്തിലുള്ളതായിരുന്നു. അങ്ങനെ എഴുതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദുനിയാവിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു സൃഷ്ടി, ഏറ്റവും ഭംഗിയുള്ള ഒരു മനുഷ്യരെ, ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ത്രീ, അതിനോടുള്ള താല്പര്യം പോലും ഉണ്ടാകാത്ത രീതിയിൽ എഴുതിനോട് ഇഷ്ടമായിട്ടുണ്ടാകും. കാരണം അത്രയധികം എഴുതിനോട് താല്പര്യം ഉണ്ടാകും. ഇന്നത്തെ മഹ്മൂദ് തന്നെ പറയുന്നുണ്ട്, ഒരു രൂപത്തിലായിരുന്നെങ്കിൽ ഏതൊരു രൂപത്തിനേക്കാളും ഭംഗിയുള്ളതായി തന്നെ മാറുമായിരുന്നു. ഒരു രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന്തിനേക്കാൾ ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഉടമാക്കൾക്കിടയിൽ ചർച്ചകൾ കാണാം, സ്വർഗത്തിൽ തൊലവും എഴുന്നുണ്ടാകുമോ എന്ന്, സ്വർഗത്തിൽ എഴുന്നു തരുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്ന്. അപ്പൊ പണ്ഡിതന്മാർ, ഇന്നത്തെ മണ്ണുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഒരു അടിമയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യവും ഉണ്ടാവും. നമുക്കിവിടെ ഏറ്റവും ഇഷ്ടം എന്താണ്? എഴുമ നേടലാണ്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ തൊലവിൽ എഴുമും ഉണ്ടാകുമെന്ന് അവർ ചർച്ചയിൽ പറയുന്നതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻഗാമികൾ എഴുമ നേടുന്നതിന്, ദീനിന്റെ ഒരു കാര്യം അറിയുന്നതിന് എത്ര ഇഷ്ടത്തോടെയും എത്ര ഗൗരവത്തോടെയുമാണ് കണ്ടത് എന്നാണ്. ഒരിക്കൽ ഇമാം ഷാഫിഈ റഹിമഹുള്ളാഹി ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് എഴുമിനോടുള്ള ഇച്ഛ എങ്ങനെയാണെന്ന് ചോദിച്ചു. എഴുമിനോടുള്ള നിങ്ങളുടെ ഇച്ഛ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞു, ഞാൻ ആ എഴുമ ഓരോ കലിവെട്ടുകളായി കേൾക്കുന്നുണ്ട്, ഉസ്താദുമാരിൽ നിന്നും അതുപോലെ യുവാക്കളെല്ലാം കേൾക്കുന്നുണ്ട്. മിമ്മാലം അസ്മഅഹു, ഇനി ഞാൻ കേൾക്കാത്ത എന്തെങ്കിലും എഴുമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ എഴുമാകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോകും, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്കെല്ലാം ഈ ചെടികളെ പോലെ കേൾക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ, എഴുമ കേൾക്കുമ്പോൾ എന്റെ കാലനുഭവിക്കുന്ന ആസ്വാദനം എന്റെ ശരീരം മൊത്തം അങ്ങനെ ആസ്വദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകാറുണ്ട് എന്ന് പറയാം. പിന്നെ ചോദിച്ചു, കൈ പക്ഷേ നിങ്ങൾക്ക് എഴുതിനോടുള്ള താല്പര്യം എങ്ങനെയാണ്? അപ്പൊ പറഞ്ഞു, ഒരു സമ്പത്ത് ഉണ്ടാക്കുന്നതിന് ആ സമ്പത്ത് ഉണ്ടാകുമ്പോൾ എത്ര ആസ്വാദനാണോ അതിനോടൊപ്പം താല്പര്യമാണോ അതിനേക്കാൾ താല്പര്യമാണ്. പ്രത്യേകിച്ചു എങ്ങനെയാണ് അത് തേടാറ് എന്ന് ചോദിച്ചു, എന്നെങ്ങനെയാണ് നിങ്ങൾ തേടുക എന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ആ സ്ത്രീയുടെ കുട്ടിയല്ലാതെ വേറെ ഒരാളില്ല. അങ്ങനെ കുട്ടിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ത്രീ എങ്ങനെ തരുകയോ എങ്ങനെ അന്വേഷിച്ചോ അതുപോലെയാണ് ഇനി ഞാൻ തേടുന്നത്. അതായിരുന്നു മുൻഗാമികൾ എഴുമിനെ കണ്ടിരുന്ന രീതിയും തൊലവിൽ എഴുമിനെ കണ്ടിരുന്ന രീതിയും. സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കേണ്ടത്, എഴുമിന്റെ മാധുര്യം നാം ആസ്വദിച്ചാൽ മറ്റെന്തിനേക്കാളും അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത്രയധികം ആസ്വാദനമുള്ള കാര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും എഴുമ നേടാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള തുല്ലാബുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതല്ലാത്ത നാം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഓരോ മുസ്ലിം കാര്യങ്ങളിലുമാണ്, ഓരോ മുസ്ലിം കാര്യങ്ങളിലുമാണ് എഴുമ നേടേണ്ടത് അവന്റെ നേരെ വാജിബാണ്. അവൻ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ വാജിബ് എഴുമാണ്. എഴുമ അമലിൽ ജഹവത്തും സ്വബത്, എഴുമില്ലാതെ അമലില്ല, എഴുമും അമലില്ലാതെ ജഹവത്തില്ല, അത് മൂന്നിനും ക്ഷമയും ഉണ്ടാവണം. അപ്പൊ എഴുമ നേടേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന്റെ മാധുര്യം നാം കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റെന്ത് തിരക്കൾ ഒഴിവാക്കിയും, കച്ചവടമാവട്ടെ, കുടുംബമാവട്ടെ, മറ്റെന്തൊഴിവാക്കിയിട്ടും എഴുമിന്റെ സദസ്സുകളിൽ നാം വന്നിട്ടുണ്ട്. അപ്പൊ എഴുമിന്റെ പ്രാധാന്യവും എഴുമിന്റെ മഹത്വവും ഒക്കെ പറഞ്ഞിട്ട് ഇതുപോലൊരു അവസ്ഥയിൽ, അതീവ താല്പര്യമുള്ള അവസ്ഥയിൽ എഴുമ നേടുന്നവനായിട്ട് നീ മാറിക്കഴിഞ്ഞാൽ എഴുമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന സജീവമാണ്, എനിക്ക് പഠിക്കുന്നുണ്ട്, എനിക്ക് അറിയുന്നുണ്ട്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ബാധിക്കാൻ പോകുന്ന ഗൗരവമായ ഒരു കാര്യത്തെ കുറിച്ച് നാം ഒരു പ്രശ്നമുള്ള താക്കീത് ചെയ്യുകയാണ്. എന്താ കാര്യം? അങ്ങനെ നീ എഴുന്ന് നേടി തുടങ്ങിക്കഴിഞ്ഞാൽ അനുസരിക്കപ്പെടുന്ന ഹവ ദേഹച്ച നിന്നെ ചുഹയിലാക്കാതിരിക്കട്ടെ, നിന്നെ തിരക്കുകളിലാക്കാതിരിക്കട്ടെ. ദുനിയാവും അതിന്റെ അലങ്കാരങ്ങളും നിന്നെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മള് ജഹാലത്തിലായിട്ട് നടക്കുന്ന, ഗഫ്ലത്തിലായിട്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടാകും. പിന്നീട് ഇഴിവിന്റെ സദസ്സുകളിലും ഇഴിവും ഈമാനും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലവും ഉണ്ടാകും. പിന്നീട് സഹോദരങ്ങളെ, നമുക്ക് വരാൻ പോകുന്ന അപകടം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹവക്കനുസരിച്ച് നാം തെറ്റിപ്പോവുകയും ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ പെട്ടുപോവുകയും എന്നുള്ളതാണ്. തൊട്ട് അടുത്ത വരി ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, നിന്നെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അനീപുറവുമിൻ, എരിമിൽ നിന്ന് ഈ തോട്ടത്തിന്റെ ഭംഗി അഥവാ ദുനിയാവിന്റെ ഭംഗി, വലാഹിദുറിൻ പറച്ചു വെക്കപ്പെട്ട ആള് അഥവാ ദുനിയാവ്, അതിന്റെ അലങ്കാരത്തിനോട് ഇഷ്ടമുള്ള, നിനക്ക് ഇഷ്ടമുള്ള ഒരു അവസ്ഥയും ഉണ്ടാവാതിരിക്കട്ടെ. ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇൽമും അമലുമെല്ലാം ചെയ്ത് ഇസ്തിഖാമത്തിലേക്ക് അള്ളാഹുവിൽ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന മുഅ്മിനീങ്ങൾ, അവരിൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപകടമാണ് പിന്നീട് ദുനിയാവിലേക്ക് മടങ്ങുക, ദുനിയാവിൽ തൃപ്തിപ്പെട്ട് വീണ്ടും മടങ്ങുക എന്നത്. ഒരുപാട് ആളുകളെ നാം കാണുക, നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മുടെ കൂട്ടുകാരുമായിട്ട് ദീനിന്റെ പാഠങ്ങൾ പഠിച്ച് ദീനിലേക്ക് വന്നാൽ പിന്നീട് ദുനിയാവിന്റെ വിഷയങ്ങൾ മുഴുകിപ്പോകുന്നത്. പ്രത്യേകിച്ച് ആളുകളും ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ദുനിയാവ് നമ്മെ യഥാർത്ഥ മാർഗത്തിൽ തെറ്റിക്കുന്ന വസ്തുവാകരുത്. ദുനിയാവിന് അള്ളാഹു ഒരു വിലയും നൽകിയിട്ടില്ല, കൊതുകിന്റെ ചിറകോളം പോലും വില നൽകിയിട്ടില്ല. നമ്മുടെ കൽവിലും ആ സ്ഥാനം കൊടുക്കാൻ പോകുകയുള്ളൂ. ദുനിയാവിന് ചില അലങ്കാരങ്ങളുണ്ട്, അത് നമ്മളെ ആഗ്രഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു പറഞ്ഞു, والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. هذا جنن الكالنجار ما ميلتونه الانجار ما يقول شركونه സ്ത്രീ നോടുള്ള, സന്താനങ്ങളോടുള്ള, അതുപോലെ മേൽത്തരം സ്വർണത്തിനോടും വെള്ളിയോടും മേൽത്തരം കുതിരകളോടും അതുപോലെ കച്ചവടം, അങ്ങനെ എന്തെല്ലാം ദുനിയായ വിഷയങ്ങളുണ്ടോ അതിനോടുള്ള ഇഷ്ടത്തെ അവർക്ക് അലങ്കാരമായി തോന്നിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ദുനിയാവിന്റെ കേവല വിഭവങ്ങളാ, അള്ളാഹുവിന്റെ അടുക്കലാണ് നിലനിൽക്കുന്നതും എന്നും നിലനിൽക്കുന്നതായിട്ടുള്ളത്. ദുനിയാവ് സഹോദരങ്ങളെ നീങ്ങിപ്പോകും, അതൊരിക്കലും നിലനിൽക്കില്ല. നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷ വെക്കാനുള്ള കാര്യമായി ദുനിയാവിനെ നമ്മൾ കാണരുത്. ദുനിയാവ് എന്നുള്ളത് എപ്പോ വേണമെങ്കിലും നീങ്ങിപ്പോകാവുന്ന കാര്യമാണ്. എത്രയോ ഉപമകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ദുനിയാവിനെ എടുത്തു പറയുന്നുണ്ട്. ദുനിയാവിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ കമാഇൻ അൻസൽനാഹു മിനസ്സമാ, ആകാശത്തിൽ ഇറങ്ങുന്ന ഒരു വെള്ളം, ഫഖ്തമത ബിഹി നബാതുൽ അർളി മിമ്മാ യാകുലു നാസ് വൽ അൻആം, അതങ്ങനെ ഭൂമിയിൽ ഒഴുകി അതിൽ നിന്ന് ചെടികൾ മുളച്ച് അത് മനുഷ്യരും ജന്തുജീവജാലങ്ങളെല്ലാം ഭക്ഷിക്കുന്നു. അങ്ങനെ മഴ കാരണം ഭൂമിയിൽ ചെടികൾ മുളച്ച്, പൂക്കൾ മുളച്ച്, കായ്കനികൾ മുളച്ച് ഭൂമി അത് അതിന്റെ സൗന്ദര്യത്തിലെത്തുന്നു. അങ്ങനെ അത് അലങ്കാരമായിട്ട് നല്ല ഭംഗിയായിട്ട് കാണുമ്പോ അതിന്റെ ആളുകൾ വിചാരിച്ചതൊക്കെള്ളതാണ്. ദുനിയാവ് നമുക്ക് ലഭിക്കുമ്പോ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ എന്തും ചെപ്പുണ്ടാവും, ഇതൊക്കെ എന്തും എനിക്കുള്ളതാണ്. പറയാണ്, നമ്മുടെ തീരുമാനം അതാ രാത്രിയിലോ പകലിലോ ആയിട്ട് വരുമ്പോ, അങ്ങനെ അതാ അതിനെ ഒരു ചതുപ്പ് നിലമായിട്ട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ, ഒരു ഉപകാരം അതിന് ലഭിക്കാത്ത അവസ്ഥയിൽ അതിനെ മാറ്റുന്നു. ദുനിയാവിന്റെ എല്ലാ വസ്തുക്കളുടെ അവസ്ഥ അതാണ്. ദുനിയാവിന്റെ ഏത് കാര്യത്തിനോട് നാം താല്പര്യം വെച്ചാലും അതൊരു ദിവസം ഒന്നെങ്കിൽ നാം അതിനെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മെ വിട്ടുപോകും. ഏതെങ്കിലും ഒന്നും ഉറപ്പാണ് ദുനിയാവിൽ, അതിന് സംശയമില്ല. അങ്ങനെയുള്ള ഈ ദുനിയാവ് സഹോദരങ്ങളെ ഇൽമ് നേടുന്ന വിഷയത്തിൽ, ഈമാൻ നേടുന്ന വിഷയത്തിൽ, അവലിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ നമ്മെ ചെയ്യിക്കുന്ന ഒന്നാവരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മത്തിന് ഒരു ചരിത്രം പറഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. സൂറത്തുൽ അഅ്റാഫിൽ ഒരു ചരിത്രം പറഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. ഇതുപോലെ ഇൽമ് നേടിയിട്ട് ഇൽമിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തിയിട്ട് പിഴച്ചു പോയ, ദുനിയാവിലേക്ക് മടങ്ങിയ, തന്റെ ദേഹേച്ഛകളെ പിൻപറ്റിയ ഒരാളുടെ ചരിത്രം അല്ലാഹു തആല പറയുകയാണ്. നബിയെ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കും, ഉമ്മത്തിന് പാരായണം ചെയ്തു കൊടുക്കും, മുസ്ലിമികൾക്ക് പാരായണം ചെയ്തു കൊടുക്കും. ഒരു വ്യക്തിയെ കുറിച്ച് അവന്റെ പ്രത്യേകത എന്താണ്? നാം അവന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവനെ അറിയിച്ചിട്ടുണ്ട്, ഇൽമ് നൽകിയിട്ടുണ്ട്. പക്ഷെ അവൻ അതിൽ നിന്ന് ഊരിക്കളഞ്ഞു. ഇൻസലഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് അതിന്റെ തോലിൽ നിന്ന് ഊരുന്നതിനൊക്കെ പറയുന്ന വാക്കാണ് ഇൻസലഹ. ഊരിക്കഴിഞ്ഞതിന് എന്ത് പറ്റൂല, തിരിച്ചു കയറാൻ പറ്റൂല. അങ്ങനെ ഊരിച്ചാടി പോകുന്നതിനാണ് ഇൻസലഹ എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ നമ്മൾ പുറത്താക്കി, അങ്ങനെ അവനെ പിൻപറ്റി. വിശാലങ്ങളൊപ്പം കൂടി നഷ്ടപ്പെട്ടു. അവന്റെ വിലായത്ത് കൊണ്ടും അവനു നൽകിയിട്ടുള്ള ആദരവ് കൊണ്ടും അവനെ ഉയർത്തുമായിരുന്നു. വലാഖീനഹു, പക്ഷെ അവൻ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് തന്നെ മടങ്ങി, ദുനിയാവിലേക്ക് മടങ്ങി. അത് സ്ഥിരമുള്ളതാണെന്ന് നിലക്ക് മടങ്ങി. ഇതൊന്നും ഉണ്ടാവുന്ന കാര്യമാണ് വിചാരിച്ചു പോയി. അവന്റെ ഇച്ഛയെ പിൻപറ്റി. ഒരു പട്ടിയെ പോലെയാണ് അവൻ, ഒരു പട്ടിയെ പോലെയാണ് അവൻ. ആ ഒരു നായ അല്ലെ പട്ടി എന്താണ്? അതിനെ വിട്ടാലോ നാവ് നീക്കി നടക്കും, അതിനെന്തെങ്കിലും ചെയ്താലോ നാവ് നീക്കി നടക്കും. അതായത് ഈ മനുഷ്യന് ഉപദേശിച്ചിട്ടും കാര്യമില്ല, ഉപദേശിക്കാതിരുന്നിട്ടും കാര്യമില്ല, അവൻ ഒരേപോലെ ആയിരിക്കും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ചളവാക്കിയവന്റെ ഉപമയാണത്. നബി അവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കണം, അവർ ചിന്തിക്കുന്നവരായേക്കാം. ഇതിന്റെ തഫ്സീറിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട ആരാണ് വ്യക്തി എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നതാണ്. പല തഫ്സീറുകളിലും കൊടുക്കുന്ന ഒരു സംഭവം ബനൂ ഇസ്രായേലിൽപ്പെട്ട ബലാമിന് ബാഹുർ എന്ന വ്യക്തിയെ കുറിച്ചാണ്. അദ്ദേഹം, ഈ വ്യക്തി ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന അള്ളാഹുവിന്റെ വലായത്ത് ലഭിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ വലിയ ആയിട്ടുള്ള, പ്രത്യേകം അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ഇഴമുണ്ടായിരുന്ന, ദുആ ചെയ്താൽ ഉത്തരം ചെയ്യപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. ദുആ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടിമകളിൽ ഉണ്ടാവും. അവർ ദുആ ചെയ്താൽ അള്ളാഹു തീർച്ചയായിട്ടും ഉത്തരം ചെയ്യും. അങ്ങനെയുള്ള അടിമകളുണ്ട്. അള്ളാഹുവിന്റെ ആയാലും അവർ സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവർ ഉത്തരം ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. മൂസാ നബി അലൈഹി സലാം ബനൂ ഇസ്രായേലിനെ കൊണ്ട് ഫലസ്തീനിലേക്ക് വരുന്ന സമയത്ത് അന്ന് ഫലസ്തീനിൽ ഉണ്ടായിരുന്ന ആളുകൾ, അഥവാ മുമ്പുണ്ടായിരുന്ന ആളുകൾ, മൂസാ നബി അലൈഹി സലാമിനെതിരെ ദുആ ചെയ്യാൻ വേണ്ടി ഈ വ്യക്തിയോട് പറഞ്ഞു. ചരിത്രത്തിൽ കാണുന്ന വിഷയമാണ്. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഒരു നബിയോട് എനിക്കെതിരെ ദുആ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, ഞാനത് ചെയ്യില്ല. അങ്ങനെ ഈ നാട്ടുകാർ ദുനിയാവിന്റെ വിഭവങ്ങൾ ഇയാൾക്ക് നൽകി, സമ്പത്തും അതുപോലെ സ്വർണവും അതുപോലെ സ്ത്രീകളെയും എല്ലാം നൽകി ദുനിയാവിലേക്കുള്ള ആഗ്രഹം ഉണ്ടാക്കി. ഈ വ്യക്തി ദുനിയാവിലേക്ക് വീണ്ടും തിരിഞ്ഞു, ദുനിയാവിന്റെ താല്പര്യത്തിൽ തിരിഞ്ഞു, അവയെ പിൻതിരിച്ചു. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ ദുആ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആ ആ പറഞ്ഞ നാവിൽ നിന്ന് തെറ്റി നേരെ അദ്ദേഹത്തിനെതിരായിട്ട്, ആ വ്യക്തിക്കെതിരായിട്ട്, അയാൾക്കെതിരായി തിരിഞ്ഞു വരുന്ന, അയാൾക്ക് എതിരെ സ്വയം ദുആ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അത് ഉത്തരം ചെയ്യപ്പെടുകയും പിഴച്ചു പോവുകയും കുഫുറിലെത്തുകയും ചെയ്ത് ദീനെന്ന് പുറത്താവും. അതാണ് ഈ കഥ എന്ന് തഫ്സീറുകളിൽ ഗ്രന്ഥത്തിൽ റഹിമുള്ള എല്ലാം പറഞ്ഞത് കാണാം. വേറെ ചില ആളുകളെ ഈ കഥയുമായി ബന്ധപ്പെട്ടത് കാണാം. എന്തായാലും ആ കഥയുടെ ആകത്തുക, ഈ അറിയിപ്പിന്റെ ആകത്തുക എന്താണ്? ഇൽമും ഈമാനും എല്ലാം നൽകപ്പെട്ടതിന് ശേഷം ദുനിയാവ് എന്നും നിലനിൽക്കുന്നതാണ്, ദുനിയാവ് എന്നും അലങ്കാരമുള്ളതാണ്, ഇതിനോടുള്ള ആനന്ദം, ഇതിനോടുള്ള ഇതിന്റെ സുഹൃപ്പുകൾ, ഇതിന്റെ അലങ്കാരങ്ങൾ, ഇതിന്റെ ഒരു തെളിമ, ഇതിന്റെ ഒരു വെളിച്ചം, അതിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി കഴിഞ്ഞാൽ, അഥവാ ദുനിയാവിന്റെ പ്രകാശം അതിലേക്ക് വീണ്ടും നമ്മൾ പോയി കഴിഞ്ഞാൽ നാം യഥാർത്ഥത്തിൽ വിട്ടിലാറാകാൻ പോകുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തിനോട് ചോദിക്കണം. ദുനിയാവിന്റെ ഇഷ്ടം പറഞ്ഞ എല്ലാം വിട്ടു, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ കച്ചവടം, എത്രത്തോളം നമ്മുടെ ദീനിനെ വെച്ച് നോക്കുമ്പോൾ, അള്ളാഹുമായിട്ടുള്ള അടുപ്പം വെച്ച് നോക്കുമ്പോൾ, ഇവരെല്ലാവരും എത്രത്തോളമാണ് ഒരേ അളവിലാണോ നമ്മൾ ഇരിക്കുന്നത്, അതൊക്കെ എന്താണ് നമ്മുടെ ദീനിൽ ഇവർ ചെയ്യുന്ന സഹായം, നമ്മുടെ കച്ചവടവും സമ്പത്തും എല്ലാം എടുത്തോളും, അതാണോ അള്ളാഹുവും റസൂലുമാണോ നമുക്ക് മുൻപന്തിയിലുള്ളത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ദുനിയാവ് ഒരിക്കലും സഹോദരങ്ങളെ ഇൽമിന്റെ മാർഗത്തിൽ നിന്ന്, ഇൽമിന്റെ വഴിയിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത് ഈ തോട്ടത്തിന്റെ ഭംഗി നിന്നെ അശ്രദ്ധമാക്കരുത്, നിന്നെ യഥാർത്ഥ ലക്ഷ്യത്തിൽ തെറ്റിച്ച് കളയുന്നത്. വല അഭിതവും അതുപോലെ മറച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള ദുനിയാവിന്റെ ചതി മഞ്ചന് പ്രകടമല്ല, അത് ഉറൂറാണ്, വഞ്ചനയാണ്, നല്ലതാണെന്ന് തോന്നിപ്പിച്ചിട്ട് തെറ്റിലേക്ക് വിളിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഉറൂർ എന്നുള്ള ഖുർആൻ പ്രത്യേകം പറഞ്ഞത്. എന്താണ്? ഒന്ന് ദുനിയാവാണ്, ഒന്ന് ശൈത്താനാണ്, ഒന്ന് ഗിരീശാണ്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാല് നല്ല നാസിഹായിരിക്കും, നമുക്ക് നല്ല ഉപദേശകനായിരിക്കും, നല്ല രീതിയിൽ നമ്മോട് നിൽക്കും. പക്ഷേ അതിന്റെ അകത്തുള്ള വഞ്ചന അത് മറച്ചു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മുസ്ലിം മറച്ചു വെക്കപ്പെട്ടത് എന്ന് പറയുന്നത്. അതിന്റെ ആ അലങ്കാരം, അതിനോട് നീ ഇഷ്ടമുള്ള അവസ്ഥ നിനക്കുണ്ടാവരുത്, അത് സൂക്ഷിക്കണമെന്ന് പറയാം. ഇൽമു നേടുന്ന ആളോട് അവന് പറ്റുന്ന അപകടം അടുത്ത് വരുന്നതാണ് എന്നിട്ട് പറയാണ്. വീണ്ടും ഇൽമിന്റെ പകുതിയിലേക്കും അതിന്റെ പ്രാധാന്യത്തിലേക്കും കിടക്കുകയാണ്. പറഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലെയുള്ള വിഭവങ്ങൾക്കാണ് പൊതുവെ പൂത്ത് എന്ന് പറയാറുള്ളത്. ഇവിടെ പറയാറുണ്ട് പൂത്ത് എന്ന് പറഞ്ഞാൽ റൂഹിന് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വിഭവം എന്ന് പറഞ്ഞാൽ അർവാഹിൽ മഅനി ഇൽമാണ്. അർവാഹിൽ മഅനി എന്ന് പറഞ്ഞാൽ ഇൽമാണ് ഉദ്ദേശം, കിതാബ് സുന്നത്ത്, ആ ഇൽമാണ്. വലൈസ ബിഅൻ തുഇത വലാ ശരീഅത്ത, നീ ഭക്ഷിച്ചോ നീ കുടിച്ചോ എന്നുള്ളതല്ല റൂഹിന്റെ ഇൽമ്, റൂഹിന്റെ ഖൂത്ത്, അവൻ റൂഹിന്റെ വിഭവം. നമുക്കറിയാം മനുഷ്യന്റെ ശരീരം രണ്ടായി നമുക്ക് വേർതിരിക്കാം. ഒന്ന് അവന്റെ തടി, ജസദ് ബദന് എന്നെല്ലാം പറയുന്ന തടി. രണ്ട് അവന്റെ റൂഹ്, ആത്മാവ് എന്നെല്ലാം പറയുന്ന റൂഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ തടിയെ, ഈ ജിസ്മിനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണ് കൊണ്ടാണ്, ഭൂമിയിലെ മണ്ണ് കൊണ്ടാണ്, വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള മണ്ണ് കൊണ്ടാണ് ആദ്യ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്. ശരീരം റൂഹിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആകാശലോകത്ത് വെച്ചിട്ടാണ്. ആകാശലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ശരീരം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്, അർവാഹുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ആകാശലോകത്ത് തന്നെ സൃഷ്ടിപ്പാണ്, അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചേരുന്നതാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കൂത്ത്, അത് എവിടെ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അവിടെ നിന്നാണ് ലഭിക്കുള്ളൂ. ഭൂമിയിൽ നിന്നാണ് മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ലഭിക്കുക. അവന്റെ ഭക്ഷണം, അവന്റെ പാനീയം, അവൻ കഴിക്കുന്നത്, ആ പിന്നെ ഇനി മാംസം കഴിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന ചെടികൾ കഴിച്ചുണ്ടായ മൃഗങ്ങളുടെ മാംസങ്ങൾ, ദുനിയാവിൽ നിന്ന് ഭൂമിയിൽ നിന്നാണ് ശരീരത്തിന് ആവശ്യമായ വസ്തുക്കൾ ലഭിക്കുന്നത്. റൂഹിനോ, റൂഹിനെ സൃഷ്ടിച്ചത് ആകാശലോകത്താണ്. ആ റൂഹിന്റെ വിഭവം എന്ന് പറഞ്ഞാൽ അത് ആകാശലോകത്തിന് വരേണ്ടതാണ്. അതാണ് പറയുന്നത് റൂഹിന്റെ വിഭവം ഭക്ഷണം എന്ന് പറയുന്നത് അത് ആകാശലോകത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വഹിയാണ്, ഖുർആനും സുന്നത്തുമാണ്. അത് നീ എത്ര കഴിച്ചു, എത്ര നീ ഭക്ഷണം കഴിച്ചു, എത്ര നീ വെള്ളം കുടിച്ചു, ഇതിന്റെ അടിസ്ഥാനത്തിലല്ല, ഇതിന്റെ അടിസ്ഥാനത്തിലല്ല റൂഹിന് ജീവൻ ഉണ്ടാവുക. ദുനിയാവിന് എത്ര കൂടുതൽ ജസദിന് കൊടുക്കുന്നോ അത്രത്തോളം റൂഹിനത് ഭാരാവുക ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ കുറെ ഭക്ഷണം കഴിച്ച്, കുറെ വെള്ളം കുടിച്ച്, ശരീരത്തിന് ആവശ്യമുള്ള കുറെ ഉറക്കം നൽകിയാല് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റൂഹിന് എന്തുണ്ടാവും? ഭാരം കൂടുക ചെയ്യാം, ദുനിയാവിലേക്ക് അടുക്കുക ചെയ്യാം. യഥാർത്ഥത്തിൽ റൂഹിന് ബന്ധമുണ്ടാവേണ്ടത് ആരുമായിട്ടാണ്? ആകാശ ലോകവുമായിട്ടാണ്. അതല്ലെങ്കിൽ സഹോദരങ്ങളെ മരണ സമയത്ത് അത് ബുദ്ധിമുട്ടാകും. അതായത് ഒരാൾ ദുരിയാനിന്റെ വസ്തുക്കൾ മാത്രം നൽകി റോഹിനെ റോഹും ശരീരം ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ദുനിയാവിന്റെ വിഭവങ്ങൾ ഏറ്റവും കൊടുത്തു വിചാരിക്കാം. നല്ല ഭക്ഷണം കൂടുതലാണ്, നല്ല വെള്ളം കൂടുതലാണ്, ഉറക്കം കൂടുതൽ, ദുനിയാവിന്റെ ആസ്വാദനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ റോഹിന് ആവശ്യമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല വിചാരിക്കാം. അപ്പൊ റോഹിനെ ശരീരം അവിടെ പിടിച്ചുവിടും. പിന്നെ മരണ സമയത്ത് റോഹ് എന്ത് വേണം? എന്തായാലും പോണം, എന്തായാലും റോഹ് ശരീരത്തെ വിടണം. റോഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഒരു കാഫിറിന്റെ റോഹ് പിടിക്കുന്നത് അത്രയും ബുദ്ധിമുട്ട രീതിയിൽ, റോഹ് പുറത്തേക്ക് വരാത്ത രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു. അതിന് സമയത്ത് മുഖ്മിനം മുഖ്മീൻ ശരീരത്തിനാവശ്യമായ രീതിയിലും കൊടുക്കും, റോഹിനാവശ്യമായ രീതിയിലും കൊടുക്കും. ശരീരത്തേക്ക് അവൻ എന്തിനു പരിഗണിക്കും? അവന്റെ റോഹിന്റെ അവസ്ഥ പരിഗണിക്കും, അവന്റെ കൽവിന്റെ അവന്റെ ആത്മാവിന്റെ അവസ്ഥ പരിഗണിക്കും. അവൻ റൂഹിന് വഹീന്റെ അടിസ്ഥാനത്തിൽ എഴുതി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. ഖുർആനും സുന്നത്തും ആയിട്ടും ഹദീസും കേട്ട് എഴുതി കേട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്ത് റോഹിന് ആഗ്രഹം എന്തായിരിക്കും? റോഹിന് ആഗ്രഹം എന്തായിരിക്കും? റോഹിന് ആകാശത്തേക്ക് രോഗമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാവുക. അവന്റെ ചിന്ത അധികവും പരലോകമായിരിക്കും. അവനൊരു നല്ല നല്ല രുചിയുള്ള ഒരു പഴം കഴിച്ചാൽ അവൻ ആലോചിക്കും സ്വർഗത്തിൽ ഇതിനേക്കാൾ നല്ല പഴം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ നല്ലൊരു ആസ്വാദനം ആസ്വദിക്കുമ്പോൾ അവൻ വിചാരിക്കും അവന് നല്ല കാര്യങ്ങൾ സ്വർഗത്തിലുണ്ട്. ഒരു വേദന അനുഭവിക്കുമ്പോൾ അവൻ ചിന്തിക്കും നരകത്തിൽ ഇതുപോലെയുള്ള വേദനകളുണ്ട്. ഇതായിരിക്കും അവന് ചിന്ത ഉണ്ടാവുക. അങ്ങനെ ആ റൂഹാണെങ്കിലോ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന റൂഹായിരിക്കും. മനസ്സിൽ മോത്ത് വന്ന് വിളിക്കുമ്പോഴേക്കും തിരിയും ചാടി ഓടി പോയിട്ടുണ്ടാവും. അത് വളരെ എളുപ്പത്തിൽ ആ റൂഹ് ശരീരത്തിൽ നിന്ന് പോകും. കാരണം ദുനിയാവിനോടും ഈ ശരീരത്തിനോടും ഇല്ല, ആ റൂഹിന് താല്പര്യമില്ല, അവരുടെ പപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ട് വേറെ തയ്യാറാവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഒരു സംഭവം കാണാം. ഒരുപാട് കിതാബുകളിൽ അത്തബാഅ്ഇൽ മമാത്ത് എന്ന ഇബ്നു കിതാബിൽ, അതുപോലെ തൗഹീദ് എന്ന കിതാബ് ഇബ്നു അബീ ദുനിയാ എല്ലാം ഉദ്ധരിച്ചൊരു സംഭവമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരണത്തിന് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. രോഗം ബാധിച്ച് ഒരു വൈദ്യനെ വിളിച്ചു ചികിത്സിക്കാൻ വേണ്ടി. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹി കണ്ടപ്പോൾ വൈദ്യൻ പറഞ്ഞു, വിഷം ബാധിച്ച ഒരാളെ പോലെയാണ് ഞാൻ കാണുന്നത്, വിഷം ബാധിച്ചിട്ട് വിഷം തീണ്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മരണത്തിന് രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല പറഞ്ഞു. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് കിടക്കുകയാണ്. വൈദ്യനെ നോക്കി കണ്ണ് തൊക്കൊന്നിച്ച് വൈദ്യനെ നോക്കിയിട്ട് പറഞ്ഞു, വിഷം കഴിക്കാത്തവരും മരണത്തിന് രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ട. വിഷം കഴിക്കാത്തവൻ എന്താവും? ഒരു ദിവസം മരിക്കും. വിഷം കഴിക്കാത്ത മരണത്തിന് രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ടാവാം. അപ്പൊ വൈദ്യൻ ചോദിച്ചു, അമീർ മുഖീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് അമീർ മുഖീനാണ്, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ആലിമാണ്, ജാമിനാണ്, വളരെ ശ്രേഷ്ഠനായ വ്യക്തിയാണ്, വളരെ മഹത്തായ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടേ വിഷം വയറ്റിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള പറഞ്ഞു, വയറ്റ് എത്തിയപ്പോ തന്നെ തോന്നിയിട്ടുണ്ട്, പറഞ്ഞു കഴിച്ചപ്പോ തന്നെ വയറ്റിലെത്തിയപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ട് വിഷം എത്തിയിട്ടുണ്ട്. അപ്പോ പിന്നെ വൈദ്യം പറഞ്ഞു, അമീർ മുഖീനിയും വേറെ നമുക്ക് ചികിത്സിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാമോ? അപ്പൊ ഉമർ അബ്ദുൽ അസീസിന് ഏകദേശം എന്തായിട്ടുണ്ട്? മരിക്കാനായിട്ടുണ്ട് എന്നുള്ള ബോധം വന്നിട്ടുണ്ട്. അത്ര അവസ്ഥയിലും അത്ര അവസ്ഥയിലാണുള്ളത്. അപ്പോ ഉമർ അബ്ദുൽ അസീസ് റഹ്മഹുള്ള പറഞ്ഞു, എന്റെ ജിഫ എനിക്കുള്ള ശമനം ഇതാ ഈ ചെവിയുടെ താഴെയുള്ള ഈ മാംസത്തിന്റെ ഷഹ്മത്ത് ഉസ്നി ഇതാ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോലും ഞാൻ അത് എടുക്കാൻ എന്റെ കൈ ഉയർത്തൂല, അത് എടുക്കാൻ എന്റെ കൈ ഉയർത്തില്ല. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ ഉമറിനെ നിന്നെ കണ്ടുമുട്ടാൻ ഒരുക്കണമേ എന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അതായത് ഒരുപാട് സന്ദർഭങ്ങളുടെ മരണം ഉറപ്പായി എന്നവർക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവർ പിന്നെ ഒരുങ്ങിയത് ഏതാവസ്ഥയിലാണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരാണോ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടും. ഒരിക്കലും അള്ളാഹിനെ കാണാൻ ഇഷ്ടമല്ല, അവിടെ മരിക്കാൻ ഇഷ്ടമല്ല, അതിനെ കുറിച്ചൊരു ആലോചന ഇല്ല. മരിക്കാൻ ഇഷ്ടം പറഞ്ഞാൽ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഒരു ചിന്തയില്ല. അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു ചെയ്യും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ അതിന്റെ ഉദ്ദേശം എന്താണ്? മരണ സമയത്ത് ഒരിക്കലും അവസ്ഥ എന്തായിരിക്കണം? അള്ളാഹിനെ കണ്ടുമുട്ടാൻ അതിയായ ഇഷ്ടമുള്ള അവസ്ഥയായിരിക്കും. ദുനിയാവിൽ 24 മണിക്കൂർ കച്ചവടം മാത്രം, അവന്റെ ഭാര്യയും കുട്ടികളും മാത്രം, അവന്റെ ബാക്കിയുള്ള വസ്തുക്കൾ മാത്രം, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ മാത്രം, ഇതിലെല്ലാം ഒഴുകിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മരണ സമയത്ത് എന്തായിരിക്കും ചിന്ത ഉണ്ടാവുക? മരണ സമയത്ത് അവൻ എന്താ ചിന്തിക്കാം? എന്റെ മക്കൾക്കാരുണ്ടാവുക, എന്റെ കുട്ടികൾക്കാരുണ്ടാവുക, എന്റെ ബാക്കിയുള്ളവർക്കാരുണ്ടാവുക, അതാ ചിന്ത ഉണ്ടാവുക. അത് മാത്രമേ ചിന്ത ഉണ്ടാവൂ. പക്ഷെ ഒരു മുമ്പിന്റെ അവസ്ഥ അങ്ങനെയല്ല, ഒരു മുമ്പിന്റെ അവസ്ഥ അങ്ങനെയല്ല. അവന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വിഭവങ്ങൾ താൽക്കാലികമായി എനിക്ക് നൽകിയതാണ്, എന്റെ സമയം കഴിഞ്ഞു, എനിക്കത് ഉപയോഗിക്കേണ്ട സമയം കഴിഞ്ഞു, എനിക്കത് എന്റെ റബ്ബിലേക്കുള്ള മടക്കത്തിനുള്ള സമയമായിരിക്കുന്നു, ഞാനത് അതിന് തയ്യാറാണ്. അബുദ്ദർദ എന്ന് പറഞ്ഞ ഒരു അസറ് കാണാം. മൂന്ന് കാര്യങ്ങൾ ജനങ്ങൾ വെറുക്കുന്ന മൂന്ന് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. മൂന്ന് കാര്യങ്ങൾ: ഒന്ന് രോഗം, രണ്ട് മരണം, മൂന്ന് ദാരിദ്ര്യം. ഇന്നത്തെ ഞാൻ പറഞ്ഞു, രോഗം ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുന്ന കാര്യമാണ്, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യമാണ്. രണ്ട് മരണം, അതിന്റെ റബ്ബിലേക്കുള്ള മടക്കമാണ്. മൂന്ന് ദാരിദ്ര്യം, അതെനിക്ക് വിനയുണ്ടാക്കും, താഴ്മണ്ടാക്കും. അവിടെ ഈ മൂന്ന് കാര്യം ഇഷ്ടമാണെന്ന് അബുദ്ദർദ്ദാണ് പറയുന്നത്. അതായത് ഈ മൂന്ന് എല്ലാ കാര്യം നമുക്ക് ദോഷമെന്ന് വിചാരിക്കുന്ന ദുനിയാവിൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങളിൽ സഹോദരങ്ങളെ നമുക്ക് വലിയൊരു ഹൈലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണ് ശരിക്ക്? നമ്മൾ ചിന്തിക്കേണ്ട ആഗ്രഹിക്കേണ്ട എന്നല്ല, ദുനിയാവിൽ നാം ആഗ്രഹിക്കുന്ന എല്ലാം ലഭിച്ച് സുഖമായി ജീവിതം മുന്നോട്ട് പോകാൻ ഉള്ള നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതാഗ്രഹിക്കുന്നല്ലോ, നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവൂല, നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. ഇടയ്ക്ക് ഈ രോഗം അതുപോലെയുള്ള മറ്റുള്ള ദാരിദ്ര്യം, ചില ബുദ്ധിമുട്ടുകള്, ചില വേദനകള്, ഇതെല്ലാം നമ്മെ അള്ളാഹുവിനെ കടുപ്പിക്കുന്നതായ അത് വലിയ ഞമ്മത്തിനേക്കാൾ നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യം, അള്ളാഹുവിനെ തെറ്റിക്കുന്ന വലിയ ഞമ്മത്തിനേക്കാൾ ലാഭം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തെങ്കിലും ഇതുപോലെയുള്ള പരീക്ഷകൾ വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് റൂഹിനെ നമ്മൾ അള്ളാഹുവിന്റെ ഇൽമാണ്, അപ്പൻ അള്ളാഹുവിന് ലഭിക്കുന്ന ഇൽമ് ഖുർആനും സുന്നത്തും വഹിയാണ് റൂഹിന്റെ ഭക്ഷണം എന്നുള്ളത്. അത് കൊടുത്താൽ മാത്രമാണ് ആ റൂഹിന് ആകാശ ലോകവുമായിട്ട് അള്ളാഹുമായിട്ട് ബന്ധമുണ്ടാവുള്ളൂ. എന്നാലാണ് മരണസമയത്ത് ആ റൂഹിന് പെട്ടെന്ന് ഇവിടെ വിട്ട് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. മനസ്സിൽ പറയും, തൊയ്യിബായ നഫ്സ്, നീ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കണമെങ്കിൽ അത് നമ്മൾ നൽകിയേ പറ്റൂ. അതാണ് പറയുന്നത്, റൂഹിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. എഴുതിന്റെ സദസ്സ് നമ്മൾ ഒഴിവാക്കരുത്, എഴുതിന്റെ സദസ്സുകളിൽ നാം പങ്കെടുക്കണം. അതിന് തടസ്സമായി നമുക്ക് ഒന്നും ഉണ്ടാവരുത്. അതിന് തടസ്സമായ ദുനിയാവിന്റെ ഏത് വിഷയവും ശരീരത്തിന്റെ വസ്തുക്കളാണ്. സഹോദരങ്ങളെ, നാം ബുദ്ധിമുട്ടും, മരണസമയത്ത് നാം കൊതിച്ചു പോകും. ഈ റൂഹ് നമ്മുടെ ശരീരത്തിലെ പുൽവലിയാതെ പുറത്തേക്ക് കടന്നിരുന്നെങ്കിലും, അതുകൊണ്ട് റൂഹിനെ എപ്പോഴും പരലോകവുമായി ബന്ധിപ്പിക്കുന്ന അവസരം നമുക്ക് ഉണ്ടായിരിക്കണം. ഒരക്കിച്ച അത് നീ എത്ര തിന്നു എത്ര കുടിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. ഇതിന് എത്രയോ ആയിട്ടുകളിൽ അള്ളാഹുക്കായ ഈ റൂഹിന്റെ ജീവനെ പറ്റി, കൽബിന്റെ ജീവനെ പറ്റി പറയുന്നുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് വിളിക്കുമ്പോൾ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അള്ളാഹു റസൂലും വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം ചെയ്യും. ഇത് ആരോടെ പറയുന്നത്? മരിച്ചവരോടെ പറയുന്നത് അല്ല. എന്തിന്റെ ജീവനോടെ പറയുന്നത്? ശരീരത്തിന് ജീവൻ ഉണ്ടാകുന്നതോട് കൽബിനും റൂഹിനും ജീവൻ നൽകുന്ന വഹീന്റെ എഴുന്നിലേക്ക് അള്ളാഹും റസൂലും ക്ഷണിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഉത്തരം ചെയ്യൂ എന്നാണ് പറയുന്നത്. റൂഹിന്റെ ജീവനാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഖുർആൻ ഉപകരിക്കണമെങ്കിൽ കൽബിനൽപ്പം ജീവൻ ആയിരിക്കണം. ഈ ഖുർആനിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അത് ഓർമ്മപ്പെടുത്താനാവുന്നത് കൽബുള്ളവനാണ്. കൽബെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൽബില്ലേ? കൽബില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൽബന്റെ ഉദ്ദേശം ഹയ്യായിട്ടുള്ള കൽബ്, ജീവനുള്ള കൽബായിരിക്കണം. കൽബ് മൂന്ന് തരത്തിലുണ്ടാവും: ജീവനുള്ളതുണ്ടാവും, രോഗം ബാധിച്ചതുണ്ടാവും, ചത്തുപോയതുണ്ടാവും. ജീവനുള്ളത് യഥാർത്ഥ മുമ്പിലില്ല, പ്രകാശം നിറഞ്ഞ, ഏറ്റവും ഉന്മേഷത്തോടു കൂടി നിൽക്കുന്ന, അള്ളാഹുവിന്റെ ദിക്റിൽ എല്ലാ ദിവസവും കടന്നു പോകുന്ന കൽബ്. രോഗം ബാധിച്ചത് നിഫാഖിനോട് അടുത്തിട്ടുള്ള കപടത ബാധിക്കുന്ന ആ അവസ്ഥ, പൂർണ്ണമായി മുനാഫിക്കാവണമെന്നില്ല, എന്നിരുന്നാലും അതിനോട് അടുത്തിട്ടുള്ള അവസ്ഥ. ചത്തുപോയ കൽബ് എന്ന മുനാഫിക്കങ്ങളുടെയും അതുപോലെ കാഫിര്യങ്ങളുടെയും അവസ്ഥ. ചിലപ്പോൾ മാത്രം നാലാമതൊരു കൽബ് മുനാഫികൾക്ക് മാത്രമായിട്ട് തലതിരിഞ്ഞു പോയ അഫ്സായ കൽബ് എന്ന് പറയും. കാര്യങ്ങൾ നേരെ തലതിരിഞ്ഞ് മനസ്സിലാക്കണ കൽബ് എന്ന് നാല് തരത്തിലും പറയാറുണ്ട്. ഇവിടെ എന്താണെങ്കിലും സഹോദരങ്ങളെ, ഇവിടെ കൽബിന്റെ ജീവൻ നൽകുന്ന കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകളിൽ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരുത്തനും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരുത്തനും. ഇവരുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഓർക്കുന്നവൻ ജീവനുള്ളവനെ പോലെയാണ്, ഓർക്കാത്തവൻ മയ്യിത്തിനോട് തുല്യമാണ്. അയ്യത്തിനെ പോലെയാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർക്കുക എന്നുള്ളതാണ് തന്റെ ജീവൻ. അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല, അള്ളാഹുവിനെ വിക്ര ചെയ്യുന്നില്ല, അള്ളാഹുവിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല, അങ്ങനെയുള്ള കല്ല് ചത്തുപോയിരിക്കുന്നു. അത് നമുക്ക് ദീനിന്റെ എഴുപ് കൊടുത്തു വേണം അതിനെ വളർത്തിയെടുക്കാൻ, അതിന് ജീവൻ നൽകാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ആഴ്ച ഈ വരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ശരീരത്തിന്റെ ഭക്ഷണം നമ്മൾ മാത്രം അത് മാത്രം നമ്മൾ കേന്ദ്രീകരിച്ചാൽ പോരാ. ഇത് നമ്മുടെ വിഷയത്തിലുള്ള കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനാ? നമ്മുടെ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇത് മാത്രം കൊടുത്താൽ പോരാ, നമ്മുടെ ഊഹിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. അതല്ല എങ്കിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ അവസ്ഥ എന്താണ്? അവർ ദുനിയാവാസ്വദിക്കുകയാണ്, കന്നുകാലികൾ തിന്നുന്നത് പോലെ ദുനിയാവ് തിന്നു തിന്നു ജീവിക്കുകയാണ്. അവരുടെ അവസ്ഥാനം എവിടെയാണ്? നരകമാണ്. അവർക്ക് ദുനിയാ അവർ എന്താണോ ആവശ്യം ഉദ്ദേശിക്കുന്നത് അതവർ നേടുന്നു, പക്ഷെ പരലോകത്ത് അവരുടെ അവസ്ഥ നരകമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, റൂഹിന്റെ ജീവനെ കുറിച്ച് ഒരു ചിന്ത നമുക്ക് വേണം. പണ്ഡിതന്മാർ എല്ലാം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, മനുഷ്യർ ശരീരത്തിന്റെ ആരോഗ്യം മാത്രം പരിഗണിച്ച് കൽബിന്റെ ആരോഗ്യം പരിഗണിക്കാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അപകടമാണ്. കാരണം ശരീരത്തിനേക്കാൾ നാം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് കൽബ് എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീനാമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. അല്ലാഹുവിന്റെ ദിക്ര കൊണ്ടാണ് ഓരോ കൽബും എന്താകുന്നത്, അവർ സമാധാനം കൊള്ളുന്നത് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ സഹോദരങ്ങളെ, റൂഹിന്റെ ഭക്ഷണം നൽകി വിഭവം എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. നീ അതിനെ കാത്തു സൂക്ഷിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് കൃത്യമായി അതിനെ നേടുക. കഠിന പരിശ്രമത്തിലൂടെ എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ആ അഴിഞ്ഞ് നീ നേടുക. അങ്ങനെ അള്ളാഹു നിനക്ക് അത് നൽകിയാൽ ഇഷ്ടപ്പെട്ട നീ അതിന് ഉപകാരം പെടുത്തതാണ്, നിനക്ക് അതിന് ഉപകാരം ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളെ, ആ അഴിമ കാത്തു സൂക്ഷിക്കാനും ആ അഴിമ നേടാനും നാം അതിയായി പരിശ്രമിക്കേണ്ടതുണ്ട്, അതിയായി പരിശ്രമിക്കേണ്ടതുണ്ട്. സഹാബാക്കൾ, സഹാബികളിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മുഅ്മിനീങ്ങൾ അതിയായി സ്നേഹിക്കുന്ന ഒരു സ്വഭാവ ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ ലോകത്ത് നാം കേൾക്കാതെ പോയിട്ടുണ്ടാകില്ല അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. വളരെയധികം ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്കിടയിൽ സംസാരമായി, സഹാബികളുണ്ട് സഹാബാക്കളുണ്ട്, ആളുകൾക്കിടയിൽ സംസാരം. എന്താ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാല്, മുഹാജിറുകളും അൻസാറുകളുമായിട്ടുള്ള സഹാബാക്കളൊന്നും ഉദ്ധരിക്കാത്ത അതിനും കൂടുതൽ ഹദീസുകളാണ് ആരുദ്ധരിക്കുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചു വെക്കുന്നല്ല, ഒരു ഇടക്കാലത്ത് സ്വീകരിച്ച. അപ്പൊ അതിന് മുമ്പേ സ്വീകരിച്ച മുഹാജിറുകളുണ്ട്, ഇവിടെ അൻസാറികളുണ്ട്. അപ്പോ ഇവരൊന്നും ഉദ്ധരിക്കാത്തതിനെ ഉദ്ധരിച്ചതിനേക്കാൾ കൂടുതൽ ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, യഖൂലൂൻ, അവരെന്താ പറയുന്നു, ഇന്ന അബൂ ഹുറൈറ തയുസ്കിറുൽ ഹദീസ്, അബൂ ഹുറൈറ ഹദീസുകൾ ധാരാളം പറയുന്നു. വല്ലാഹു ഇമൗഹി, അല്ലാഹു ആണ്. വയഖൂലൂൻ, അവർ പറയുന്നു, മാലി മുഹാജിറിന വൽ അൻസാരി ലാ യുഹദ്ദിസൂന മിത്ല ഹദീസി, അബൂ ഹുറൈറയെ പോലെ മുഹാജിറുകളും അൻസാറുകളും ഉദ്ധരിക്കുന്നില്ലല്ലോ എന്ന് ആളുകൾ പറയുന്നുണ്ട്. അബൂ ഹുറൈറ പറയാ എന്നിട്ട് പറയാണ്, വൈന വജീബിന മുഹാജിരി, മുഹാജിറുകളായ എന്റെ സഹോദരങ്ങൾ, കാനയ ശുഗലുഹു മുസ്തഖു ബിൽ അസ്വാ, അവർ അങ്ങാടിയുടെ കച്ചവടത്തിന്റെയും മറ്റും തിരക്കിലായിരുന്നു. അവർ അങ്ങാടിയുടെ കച്ചവടത്തിന്റെയും മറ്റും തിരക്കിലായിരുന്ന സമയത്ത്, വൈന വജീബിന അൻസ്വാ, അൻസാരിയിൽപ്പെട്ട എന്റെ സഹോദരങ്ങൾ, അവർ അവരുടെ തോട്ടത്തിന്റെയും അവരുടെ സ്വത്തിന്റെ ഒക്കെ വിഷയത്തിൽ അതിന്റെ തരത്തിലായിരുന്നു. വകുന്തു, ആ സമയത്ത് പക്ഷെ ഞാൻ ആ സമയത്ത് മിസ്കീനൻ, ഞാൻ മിസ്കീനായിട്ടുള്ള ഒരാളായിരുന്നു. പ്രത്യേകിച്ച് സ്വത്തില്ല, കച്ചവടമില്ല, വേറൊന്നുമില്ല. അൻസറും എന്റെ വയറ്റിന് എന്താണോ കിട്ടുന്നത് അതും വെച്ചിട്ട്, അല്ലെങ്കിൽ വയറധികം കാര്യമായിട്ട് തന്നെ ഞാൻ റസൂലിനോടൊപ്പം നിൽക്കും, റസൂലിനോടൊപ്പം ഉണ്ടാവുക, എന്തെങ്കിലും പഠി പറയുമ്പോ അത് കേൾക്കാനും പഠിക്കാനും വേണ്ടിയിട്ട്. ആ കച്ചവടക്കാരെ അഥവാ മുഹാജിറുകളും അൻസാറുകളും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ഞാൻ എന്തുണ്ട്, റസൂലുമാൻ ഒപ്പുണ്ടായിട്ടുണ്ട്. അവര് മറന്ന സമയത്ത് ഞാൻ അതിനെല്ലാം ഓർത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിലുള്ള വസ്ത്രം നിവർത്തി വെച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിലേക്ക് സ്വീകരിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്നുവോ അവൻ ഒരിക്കലും തന്നെ എന്റെ ഈ വാക്കുകൾ മറക്കുകയില്ല, മറന്നു പോവുകയില്ല എന്ന് ദീസം റസൂലുള്ള പറഞ്ഞു. ആ ഒരു തുണി ഞാൻ നിവർത്തി, വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ഒപ്പിച്ച് നിവർത്തി വെച്ചു. അങ്ങനെ റസൂലുള്ള പറയുന്ന ഞാൻ അത് വെച്ചെങ്കിലും നിന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അള്ളാഹുവാടെ സത്യം, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറന്നുപോയിട്ടില്ല. വല്ലാഹി അള്ളാഹുവാടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നും നിങ്ങളോട് പറയില്ലായിരുന്നു. ഏതാണ് അഥവാ അള്ളാഹു അറിയിച്ചിട്ടുള്ള ഇന്ന് അത് ആരെങ്കിലും വേണച്ചിട്ട് മറച്ചു വെച്ചാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ അവർക്ക് നാളെ പരലോകത്ത് ഗൗരവമായ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആയത്ത് ബോധിച്ച് പറയാണ് ഇതില്ലായിരുന്നു, ഞാൻ ഒന്നും നിങ്ങളോട് പറയില്ലായിരുന്നു എന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സഹാബി അതുപോലെ മറ്റ് പല സഹാബികളും അബ്ദുദ്ദാറിന്റെ ചരിത്രം അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം കച്ചവടം ചെയ്തിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട് കച്ചവടം ഇബാദത്ത് കൂടി ഒരുമിച്ച് കൊണ്ടാൻ പറ്റുന്നില്ല, ഒരുമിച്ച് കൊണ്ടാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അദ്ദേഹത്തിന് പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം ഹജീദ് പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം കൂടി. എന്നിട്ട് അവസാനം പറയണം, അദ്ദേഹം ഇപ്പൊ ഈ മസ്ജിദിന്റെ മുമ്പിൽ എനിക്ക് ഒരു കച്ചവടമുണ്ട്, അഞ്ചു നേരം നിസ്കാരം ജമാഅത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കച്ചവടം വേണ്ട, എനിക്കിത് മതി, കച്ചവടം ഹറാമാണെന്ന് ഞാൻ പറയുന്നില്ല, ശരിക്കിത് മതി. കാരണം ഒരുപാട് സഹാബാക്കൾ ഇന്ന് നേടുന്നത് മുഴുകിയിരുന്നു. സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കുന്നത്? ഒരു ഹദീസ് പഠിക്കാൻ, ഖുർആൻ ഹിഫ്ളാക്കാൻ, ഒരു ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ത്യാഗമാണ് ചെയ്യുന്നത്? എത്രയോ സൗകര്യങ്ങളുള്ള ഈ കാലത്ത് ഇൽമുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ എന്ത് ത്യാഗമാണ് നാം ചെയ്യുന്നത്? നാം ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം ഇൽമ് നേരത്തെ പറഞ്ഞതുപോലെ റൂഹിന്റെ ഭക്ഷണമാണ്, റൂഹിന്റെ ഭക്ഷണമാണ്. മരണസമയത്തെ അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മരണസമയത്തെ അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ചില സഹാബാക്കളോട് ചോദിച്ച പോലെ മരണസമയത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് പറഞ്ഞു, നെഞ്ചിന്റെ നേരെ ഒരു പാറക്കൽ അല്ലെങ്കിൽ ഒരു പർവ്വതം നിൽക്കുകയാണ്, ഒരു സൂചിയുടെ ഓട്ടയിലൂടെ ഞാൻ ശ്വാസം വലിക്കുന്ന പോലെയാണ് അവസ്ഥ. ആ അവസ്ഥയിൽ റൂഹെന്ന് പുറത്തു പോകാതെ അവസ്ഥ ഉണ്ടായാൽ അഴുതുമില്ല. എന്നാൽ അതിനുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ, ഇള്ളു കൊടുത്തു കഴിഞ്ഞാൽ അത് പോകാൻ വേണ്ടി അള്ളാഹുവിനെ കഴിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതായിരിക്കും. ദുനിയാവിലെ ഒന്നും തന്നെ അതിനെ അശ്രദ്ധമാക്കുകയില്ല. അപ്പോ നമ്മുടെ നേടുന്ന അഴിവിനെ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിച്ച് അത് സ്ഥിരമായി സൂക്ഷിച്ചു വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹൂമതാനി ലാ യശ്ബഅാനി ത്വാലിബുൽ ഇൽമി വസാലിഹു ദുനിയാ. രണ്ടാളുകൾ, രണ്ട് തേടുന്ന ആളുകൾ, അവരുടെ വേറെ ഒരിക്കലും അറിയില്ല, അവരുടെ വേറെ അറിയേണ്ടില്ല. ഒന്ന് അഴിവ് നേടുന്ന ആളാണ്, രണ്ട് ദുനിയാവ് നേടുന്ന ആളാണ്. ദുനിയാവ് നേടുന്ന ആളുടെ അവസ്ഥ എന്താണ്? അവന് ഒരെണ്ണം സ്വർണത്തിന്റെ ആളുകൾ കിട്ടി, വേറൊരെണ്ണം കൂടി കിട്ടി, എന്നാലും അവൻ എന്തുവരും മൂന്നാമത്തെ കൂടി കിട്ടിയിരിക്കുന്ന ആളുകൾ അവനെ മതിയാവില്ല. എഴുമ്പ് നേടുന്ന ആളെപ്പോലെ അവന് എഴുമ്പ് നേടും തോറും, എഴുമ്പ് പുതിയത് കേൾക്കും തോറും, എഴുപ്പിന്റെ സദസ്സുകൾ പങ്കെടുക്കും തോറും, വീണ്ടും വീണ്ടും പഠിക്കാനും അറിയാനും അതിനോട് താല്പര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് പറയാണ്, നവൽ മഹ്ബൂബ് ബൈബിൾ പറയാണ്, പൈന അദാഖഹുല്ലാഹും ജമഅത, അങ്ങനെ അള്ളാഹു നിനക്കത് നൽകിയാൽ നിനക്കത് ഉപകരിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, അഴിവ് നൽകേണ്ടതാരാണ്? അഴിവ് നൽകേണ്ടതാരാണ്? അള്ളാഹു. അലിമാരാണ്? അള്ളാഹുവാണ്. അല്ലമല്ലിസ്ലാനമാലം, മനുഷ്യൻ അറിയാത്തത് അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത്. അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചതാരാണ്? അള്ളാഹുവാണ്. പറയാറ് നിനക്കറിയാത്ത കാര്യം പഠിപ്പിച്ചത് അള്ളാഹുവാണ്. അങ്ങനെ ഓരോ വിഷയങ്ങളും പഠിപ്പിച്ചത് അള്ളാഹുവാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോ നാബി മുഹമ്മദ് പറയാണ്, നീ എങ്ങനെ പരിശ്രമിച്ച് അതിനെ കാത്തുസൂക്ഷിക്കാൻ പണിയെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾ നിനക്ക് നൽകുകയും ചെയ്താൽ ഈ ചെപ്പടക്കാം, നിനക്ക് അതിൽ നിന്ന് ഉപകാരം നേടാം, അതിൽ നിനക്ക് ഉപകാരം നേടാം. ഇൽമു സഹോദരങ്ങളെ, അടിസ്ഥാനപരമായിട്ട് ഉപകാരമുള്ള ഇൽമു കൊണ്ട് ഉപകാരമില്ലാത്ത ഇൽമുണ്ട്. അടിസ്ഥാനപരമായിട്ട് അതേതാണ്? ഉപകാരമില്ലാത്ത ഇൽമു എന്ന് പറഞ്ഞാൽ സിഹറിന്റെ ഇൽമു പോലെ, അല്ലെങ്കിൽ ആകാശത്തിന്റെ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനമുണ്ട് എന്ന ജുജൂമിന്റെ ഇൽമു എന്ന് പറയും. അതുപോലെയുള്ള ഇൽമുകൾ സിഹറിന്റെ ഒരു ഇൽമാണ്, ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനത്തെ ഇൽമെന്നാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഉപകാരമുണ്ടോ? ഇല്ല, ദോഷമാണ്. അത് പഠിക്കാൻ പാടില്ല, അത് ദോഷമാണ്. അതുപോലെ ജുജൂമിന്റെ അതുപോലെയുള്ള ഇൽമുകൾ. രണ്ടാമത്തെ ഇൽമ് വഹീന്റെ ഇൽമ്, അത് ഉപകാരമുള്ള ഇൽമാണ് അടിസ്ഥാനപരമായിട്ട്. അത് തന്നെയും ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതും ആവും. എങ്ങനെയാവും? നേടുന്ന ആളനുസരിച്ചിരിക്കും. ഒരാൾ ഒരു ഇൽമ് നേടി, അതനുസരിച്ച് അവൻ അവന്റെ ജീവിതത്തിൽ അമല് ചെയ്ത് ക്രമീകരിച്ചാൽ ആ ഇൽമ് എന്തായി? അവന് ഉപകാരമുള്ളതായി. ആ ഇൽമ് നേടി അവൻ നേരത്തെ എതിരായിട്ടുള്ള രീതിയിൽ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ അവന്റെ അവസ്ഥ എന്തായി? ഇൽമ് ഉപകരിക്കാത്തവന്. അപ്പോ അടിസ്ഥാനപരമായിട്ട് ഉപകരിക്കാത്ത ഇൽമും ഉപകരിക്കുന്ന ഇൽമും, ഉപകരിക്കുന്ന ഇൽമിൽ വ്യക്തിക്കനുസരിച്ചിട്ട് ഉപകരിക്കുന്നതും ഉപകരിക്കാത്തതും ഉണ്ടാവും. ഞങ്ങളുള്ളതും ഇല്ലാത്തതും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്, ഉപകരിക്കാത്ത ഇൽമ് എനിക്ക് നൽകരുതേ, ഇൽമില്ലാ ഇൻഫ, ഒരു ഉപകാരമില്ലാത്ത ഇൽമ് എനിക്ക് നൽകരുതേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ എനിക്കത് ഉപകാരപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു.